الحمد لله الذي خلق الإنسان من نطفة أمشاج نبتليه فجعلناه سميعا بصيرا ثم هداه السبيل إما شاكرا وإما كفورا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا ومولانا محمدا عبده ورسوله أرسله كافة للناس بشيرا ونذيرا اللهم يا واجب الوجود ويا واهب الخير والجود أفل علينا أنوار رحمتك ويسر لنا الوصول إلى كمال معرفتك وأفوض أمري إلى الله إن الله بصير بالعباد وأن مردنا إلى الله وأن المسرفين هم أصحاب النار صلى الله وسلم عليك يا سيدنا يا رسول الله صلى الله وسلم عليك يا حبيبنا يا رسول الله بلغت الرسالة وأديت الأمانة ونصحت الأمة وكشفت الغمة وجاهدت في سبيل ربك حق جهادي وعبدت ربك حتى أتاك اليقين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون
صدق الله صدق الله مولانا العلي العظيم وقال نبينا وحبيبنا ورسولنا وقائدنا وأسوتنا محمد صلى الله عليه وسلم فوالله الذي لا إله إلا هو إني رسول الله إليكم خاصة وإلى الناس كافة فوالله لتموتن كما تنامون ولتبعثن كما تستيقظون ولتجزون بالإحسان إحسانا وبالسوء سوءا صدق رسوله النبي المصطفى الأمين عليه وعلى آله وأهل بيته أفضل الصلوات وأزكى التسليم. في غاب قوسين دنا أو أقربا من عنده هذا النبي المجتبى فرآه أين وفؤادا مرحبا فسقاه كأس محبة فسنيما صلوا عليه وسلموا تسليما وعليك حبي يا رسول الله وعليك حبي يا رسول الله وعليك حبا يا رسول الله من عند العاصي صلاة الله معها تقيته سلام الله إجلال قدرك عشقا تفخيما صلوا عليه وسلموا تسليما. കണ്ട വിശാലമാമ്പിണ്ടല മുറ്റത്തിങ്കൽ ഗോളനക്ഷത്രങ്ങളെ അമ്മാനമാടിടും ഒന്നിനോടൊന്നൊന്ന് തട്ടാതെ തട്ടിയും മുട്ടാതെ മുറ്റിയും നിത്യമുരുട്ടിടും പ്രപഞ്ചശില്പി ഒന്നിനോടൊന്നൊന്ന് തട്ടാതെ തട്ടിയും മുട്ടാതെ മുറ്റിയും നിത്യമുരുട്ടിടും പ്രപഞ്ചശില്പി നിന്നിലർപ്പിക്കും സ്തുതിഗീതങ്ങളെ നിന്മലർ കൈകളാലേറ്റുവാങ്ങോ നിന്നിലർപ്പിക്കും സ്തുതിഗീതങ്ങളെ നിന്മലർ കൈകളാലേറ്റുവാങ്ങോ.
സ്നേഹ ബഹുമാനാദരവ് നിറഞ്ഞ പ്രിയ സഹോദരങ്ങളെ സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ഇതര സഹോദര സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും ഈ ശബ്ദം ശ്രവിക്കുന്നുവെങ്കിൽ അവർക്കെന്റെ ഇസ്ലാമിക തത്വാധിഷ്ഠിത അഭിവാദനമാണ്. സർവലോകത്തിട്ടാവും സർവലോക പരിപാലകനും സർവസംഹാരകനും സർവാധിപതിയും സർവാധിനാഥനും സർവേശ്വരനും സർവസ്വമായ അള്ളാഹു സുബ്ഹാനഹു വതആല വിശിഷ്യമായി സംഗമത്തിന്റെ പവിത്രതയും പരിശുദ്ധതയും പരിപാവനതയും കണ്ടു നമ്മുടെ ഗതകാല ജീവിതത്തിലെ സമസ്ത അപരാധങ്ങളും പുറത്തുമാപ്പാക്കി തരുമാറാണ്. ശിഷ്ടമുള്ള ജീവിതം, പാപങ്ങളിൽ നിന്നൊഴിഞ്ഞുമാറി അള്ളാഹുവിനും അവന്റെ പ്രവാചകനും വഴിപ്പെട്ട് ജീവിക്കുവാൻ ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഞാൻ വസീയത്ത് ചെയ്യുകയാണ്. പരമകാരുണികനും പരമദയാലുവും പരമാധിപതിയും പരമാധികാരിയും പരമാധിനാഥനുമായ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരന്മാർ, ദുആ കൊണ്ട് നമ്മോട് വസിയത്ത് ചെയ്തവർ, ഇൽമിന്റെ വഴികളിൽ നമ്മുടെ സഹായികളായിരുന്നവർ, നമ്മുടെ അഭ്യുദയാകാംക്ഷികൾ, എല്ലാത്തിലുമുപരി ഈ പരിപാവനമായ മജ്ലിസിൽ ഇൽമിന്റെ തീരങ്ങളിലേക്ക് നമ്മെ കൈപിടിച്ച് നടത്തിയ അഭിവന്ദ്യരായ നമ്മുടെ ഗുരുനാഥന്മാർ, നമ്മുടെ ഉസ്താദന്മാർ, നമ്മുടെ വഴികാട്ടികൾ, എല്ലാവരുടെയും കബറിടങ്ങളെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ മണ്ണറകളെ അള്ളാഹു മണിയറയാക്കി പരിവർത്തിപ്പിക്കുമാറാകട്ടെ. പരലോക ജീവിതം സുഖത്തിലും സമാധാനത്തിലും സംതൃപ്തിയിലും സംതൃപ്തിയിലുമായി അള്ളാഹു സുബ്ഹാനഹു വതആല കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടെ ലോകാവസാനം ഒരു വെളിപ്പാടകലെ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നാം ആരംഭിച്ച ത്രിദിന പ്രഭാഷണ പരമ്പരയുടെ അവസാന ദിവസമാണ്. ആദ്യ ദിവസം ലോകാവസാനത്തിന്റെ അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മോട് മുന്നറിയിപ്പ് നൽകിയ മൂന്നാം ലോകമഹായുദ്ധത്തിന്റെ തുടക്കമടക്കമുള്ള ലോകാവസാനത്തിന്റെ അടയാളങ്ങൾ നാം പറഞ്ഞു. ഇന്നലെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ തിരുപൊരുളുകളിലൂടെ നമുക്ക് പകർന്നു തന്ന ലോകാവസാനത്തിന്റെ വലിയ അടയാളങ്ങൾ യഅജൂജ് മഅജൂജ്, ദജ്ജാല്, ഗാഫത്തുന്നർ, അർഫയിലുണ്ടാകുന്ന ഭൂകമ്പം, കഅബയുടെ പൊളിക്കലടക്കമുള്ള അവസാനം ലോകാവസാനത്തിന്റെ ഏറ്റവും അവസാനത്തെ അടയാളമായി കഴബാലയം പൊളിക്കപ്പെടുകയും കഴബാലയത്തിന്റെ കല്ലുകൾ ജിദ്ദ കടലിടുക്കിലേക്ക് വലിച്ചെറിയപ്പെട്ട് ഇസ്ലാമിക സമൂഹത്തിന്റെ എന്നല്ല ലോകത്തിന്റെ മുഴുവനും നിലനിൽപ്പാണ് എന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയ ജഅലല്ലാഹുൽ കഅബത്തൽ ബൈത്തൽ ഹറാമ ഖിയാമൻ ലിന്നാസി വഅംന, ലോക സമൂഹത്തിന് നിർഭയത്വവും നിലനിൽപ്പുമാണ് കഅബ എന്ന് പറഞ്ഞ വിശുദ്ധമായ ഖുർആന്റെ വാക്യത്തിന്റെ അകമ്പൊരുളുപോലെ തന്നെ നിലനിൽപ്പ് നഷ്ടപ്പെട്ടുപോയ സമൂഹത്തെ ഇസ്റാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം തുറന്ന കാഹളത്തിൽ ഒന്നാമത് ഊതിക്കഴിയുമ്പോൾ ലോകം അവസാനിക്കുകയും സൂര്യൻ ചുരുട്ടപ്പെടുകയും നക്ഷത്രങ്ങൾ ഉതിർന്ന് താഴോട്ട് വീഴുകയും അന്തരീക്ഷം മുഴുവനും പൊട്ടിപ്പിളർന്ന് തകർന്ന് തരിപ്പണമായി ഭൂമി കിടുകിടാകരത്ത് ഭൂമിയുടെ ഉള്ളിലുള്ള അവശിഷ്ടങ്ങൾ മുഴുവനും വെളിയിലോ കിളങ്ങി വന്യമൃഗങ്ങളും വടവൃക്ഷങ്ങളും പർവ്വതങ്ങളും പൊട്ടിത്തെറി ചട്ടഹാസത്തോടെ മനുഷ്യന്റെ മുമ്പിലൂടെ നടന്നുപോകുന്ന അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതുപോലെ ഗർഭിണികൾ പോലും അറിയാതെ പ്രസവിച്ചു പോകുന്ന മടിത്തട്ടിലെത്ത് പാലൂട്ടുന്ന കുഞ്ഞുങ്ങളെ വലിച്ചെറിഞ്ഞിട്ട് ഉമ്മമാര് നിസ്സഹായതയോടെ നിലവിളിച്ചോടുന്ന ലോകത്തിലെ ഏറ്റവും ഭീകരമായ ദൃശ്യമായ ഖിയാമത്ത് നാളിന്റെ അവസാന ഭാഗം പറഞ്ഞാണ് നാം ഇന്നലെ പിരിഞ്ഞത്. പിരിയാൻ നേരത്ത് ഞാൻ പറഞ്ഞിരുന്നു ലോകാവസാനവുമായി ബന്ധപ്പെട്ട് ഖുർആൻ പറയുന്ന ഇദശംസു കുവ്വിറത് വഇദൽ നുജൂമു ഖദറത് വഇദൽ ജിബാലു സുയ്യിറത് വഇദൽ ഇശാറു ഉത്തിലത് വഇദൽ വുഹൂശു ഉശ്റത് വഇദൽ നുഫൂസു സുബ്ബിദത് വഇദൽ മൗഊദത് സുഖിലത് ബിഅയ്യി ദംബിൻ ഖുതിലത്. ഖുർആൻ പറയുന്ന സൂര്യൻ ചുരുട്ടപ്പെടുക, നക്ഷത്രങ്ങൾ ഉതിർന്ന് താഴോട്ട് വീഴുക എന്നതടക്കമുള്ള പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾ ശാസ്ത്രത്തിന്റെ അടിത്തറയിൽ എങ്ങനെയാണ് ഉണ്ടാവുക? ഇതുമായി ബന്ധപ്പെട്ട് ആധുനിക ശാസ്ത്രത്തിന്റെ നിഗമനങ്ങൾ എന്തൊക്കെയാണ്? നാം ഒരു കാര്യം ചർച്ച ചെയ്യുമ്പോൾ അതിന്റെ എല്ലാ തലങ്ങളിലേക്കും അതിന്റെ ചർച്ച കൊണ്ടുപോകേണ്ടതുണ്ട്. ഇന്നലെയും നീങ്ങാനും ഫീ ലൗഹിൽ ഖുർആൻ വൽ ഹദീസ്, ഖുർആന്റെയും ഹദീസിന്റെയും വെളിച്ചത്തിലാണ് നാം സംസാരിച്ചത്. നാം എല്ലാവരും ആധുനികർ എന്നതിനപ്പുറം അത്യന്താധുനികരായി മാറുന്ന ഒരു കാലത്ത് എല്ലാവരും ഇതുമായി ബന്ധപ്പെട്ട് ശാസ്ത്രത്തിന്റെ നിഗമനം എന്താണ് എന്ന് കാതോർത്തിരിക്കുന്നവരാണ്. പലപ്പോഴും നമ്മുടെയൊക്കെ വിശ്വാസം അള്ളാഹുവും അവന്റെ പ്രവാചകനും പറയുന്നതിനപ്പുറം ശാസ്ത്രമെന്ന് പറയുന്നു അത് വിശ്വസിക്കുന്ന അബദ്ധജടിലമായ ഇന്നെന്ന് പറയുകയും നാളെ മാറ്റിപ്പറയുകയും ചെയ്യുന്ന സ്ഥിരതയില്ലാത്ത ശാസ്ത്രത്തിന്റെ അഭിപ്രായങ്ങളെ വലിയ വേദാന്തങ്ങളായി കാണുന്നവരാണ് നാം. അതുകൊണ്ട് ഞാൻ എന്റെ പ്രഭാഷണത്തിലേക്ക് ഏറെ കാര്യങ്ങൾ പറയാനുള്ളതുകൊണ്ടും ലോകാവസാനം വിളിച്ചുവരുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ കയ്യിൽ സംജാതമാകുന്നുണ്ടോ എന്ന് ഒരു സമകാലീന ചുവരെടുത്തുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇൻഷാല്ലാ നന്നായിട്ട് കേട്ടിരിക്കുക. നാം വളരെ നിരുപദ്രവകാരം എന്ന് പറഞ്ഞ് വലിയ അഭിമാനത്തോടെ നാം ചെയ്യുന്ന കാര്യമാണ് ലോകാവസാനത്തോടനുബന്ധിച്ച് പ്രപഞ്ചം തകരുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന കാരണം എന്ന് നാം മനസ്സിലാക്കുക. ഇതിന്റെ വെളിച്ചത്തിലൂടെ പറഞ്ഞ് അവസാനം ഇൻഷാല്ലാഹ് ഇസ്റാഫീൽ സൂറന്ന കാഹളത്തിലെ രണ്ടാമത് ഊതുന്നതുവരെ സമയത്തിന്റെ പരിമിതികൾക്കുള്ളിൽ നിന്ന് പറഞ്ഞ് ഇന്ന് ബഹുമാനനായ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ഉൽജീരാനി ഖദ്ദസല്ലാഹു സിറഹുൽ അജീസ് മഹാനവറുകളുമായി ബന്ധപ്പെട്ട സ്മരണീയ പ്രഭാഷണ പരമ്പരയുടെ സമാപനമാണ്. അവസാനം പ്രത്യേകം സലാത്തു ചൊല്ലി ഇൻഷാല്ലാഹ് നല്ല ഒരു ദുആയുടെ സദസ് കൂടി ഇവിടെ ഉണ്ടാവും. അത് കഴിഞ്ഞതിന് ശേഷമേ ഓരോ ദിവസവും ശ്രോതാക്കൾ കൂടിക്കൂടി വരുന്ന ആവേശത്തിന്റെ ഒരു അലകടൽ പോലെ ഈ വിഷയം നിങ്ങൾ കേട്ടവരെല്ലാവരും നെഞ്ചിലേറ്റി അതൊരു ചർച്ചാ വിഷയമായി എന്നറിഞ്ഞതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. കൂടുതൽ ആമുഖത്തിന്റെ ആവർത്തന വിരസതകളൊന്നുമില്ലാതെ ഞാൻ എന്റെ വിഷയത്തിലോട്ട് കടക്കാൻ ആഗ്രഹിക്കുന്നു. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മാത്രവുമല്ല ഈ ബഹുമാനപ്പെട്ട ജീലാനി റഹ്മത്തുള്ളാഹി തആലയുടെ ഈ അനുസ്മരണ പ്രഭാഷണത്തിന് തന്നെ ഇത് പറയേണ്ട, സൂര്യൻ തകരുന്നതെങ്ങനെ, ആര് തകർക്കുന്നു എന്ന് പറയുന്നത് അദ്ദേഹത്തിനോട് തന്നെയുള്ള ഒരു വലിയ സ്നേഹമായിരിക്കും. കാരണം മഹാനായ മുഹീദ്ദീൻ ശൈഖിന്റെ ഒരു വാക്കുണ്ട്, അന്ത തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് അന അഖൂലു അന്ത തഖ്ദിബു വഫീ ഖൽബിക ജമാഅത്തുൻ മിനൽ ആലിഹാ. ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അജീസ് ഒരിക്കൽ പറഞ്ഞു, നീ ജീവിതത്തിൽ പലവട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതൊരു ഇലാഹില്ല, അല്ലാഹു അല്ലാതൊരു ഖാലിഖില്ല, അല്ലാഹു അല്ലാതൊരു റാസിഖില്ല, അല്ലാഹു അല്ലാതൊരു ജമാലില്ല, അല്ലാഹു അല്ലാതൊരു കമാലില്ല, അല്ലാഹു അല്ലാതൊരു ഷാഫിയില്ല, അല്ലാഹു അല്ലാതൊരു കാഫിയില്ല, അല്ലാഹു അല്ലാതൊരു റാഫിയില്ല, എന്നെല്ലാം നീ ജീവിതത്തിൽ പല പ്രാവശ്യം ലായിരാഹില്ലല്ലാ നമസ്കാരത്തിന് ശേഷം 10 പ്രാവശ്യം ഉറക്കെ പറയും, മരണവീട്ടിൽ 70,000 പ്രാവശ്യം ആവർത്തിച്ചു പറയും, ഇതൊക്കെ നീ നാവ് കൊണ്ട് പറയുമ്പോൾ ഞാൻ പറയുന്നു നീ പറയുന്നത് പച്ചക്കള്ളവാ. ഒരാൾ ബഹുമാനപ്പെട്ട മുഹീദീ സീഖിന്റെ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞാൽ, ഒരാൾ 70,000 ലായിരാഹ ഇല്ലല്ലാ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മുഹീദീ സീഖ് പറഞ്ഞു ഞാൻ പറയും നീ 70,000 കള്ളം പറഞ്ഞു എന്നാണ് അതിന്റെ അർത്ഥം. കാരണം നാവുകൊണ്ട് നീ അത് പറയുമ്പോഴും വഫീ കൽബിക ജമാഅത്തുൽ മിനൽ ആലിഹാ, നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ അല്ലാഹു അല്ലാത്ത പരകോടി ദൈവങ്ങളെ പ്രതിഷ്ഠിച്ചിട്ടാ നീ നാസുകൊണ്ട് വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ അല്ലാഹു വല്ലാതെ 1,000 കോടി ശക്തികളുണ്ട്, അവരെ ഹൃദയത്തിന്റെ ഉള്ളിൽ പ്രതിഷ്ഠിച്ചിട്ട് വെറുതെ ആളുകളെ കാണിക്കാൻ വേണ്ടി നാവ് കൊണ്ട് നീ വെറുതെ പറയുന്നതാ ലാ ഇലാഹ ഇല്ലല്ലാ, അതിന്റെ അർത്ഥമെന്താന്ന് നീ നിന്റെ മനസ്സിലോട്ടിറക്കി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഹീദീ ശൈഖ് പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിന്റെ അർത്ഥ പരമാർത്ഥം കൂടിയാകും ഇന്നത്തെ നമ്മുടെ പ്രഭാഷണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടെ ലോകാവസാനം ഒരു വെളിപ്പാടകലെ എന്ന വിഷയത്തിന്റെ പരിസമാപ്തിയിലേക്ക് ഞാൻ കുറിക്കുകയാണ്. അള്ളാഹു നാം ഏവരെയും പറഞ്ഞ കാര്യങ്ങൾ ചിന്തിക്കുവാനും അതിലൂടെ ആ ചിന്തയിലൂടെ പരലോകമെന്ന പരമപ്രധാനമായ ലക്ഷ്യത്തിലേക്കുള്ള പാതയമായി സ്വീകരിക്കാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സാധാരണ നമ്മുടെ കുട്ടികൾക്ക് സ്കൂളിൽ ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം പഠിപ്പിക്കുന്ന ഒരു വാക്കുണ്ടത് കൊളംബസ് ഡിസ്കവേർഡ് അമേരിക്ക. കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചു എന്ന്, അമേരിക്ക കണ്ടുപിടിച്ചത് കൊളംബസ് ആണ് എന്ന് പ്രാഥമിക പാഠശാലകളിൽ തന്നെ നമ്മുടെ കുട്ടികളൊക്കെ പഠിച്ചു വരുന്നവരാണ്. കൊളംബസ് അമേരിക്ക കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം, ഏറ്റവും വലിയ സാമ്രാജ്യത്വം സ്പെയിനായിരുന്നു. ആ കാലഘട്ടത്തിൽ കൊളംബസ് അമേരിക്ക കണ്ടുപിടിക്കുന്നതിന് മുമ്പ് സ്പെയിൻ രാജവംശത്തിന്റെ അവകാശവാദം ലോകത്തിന്റെ അതിർത്തി അവരാണ്, സ്പെയിൻ കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടൊന്നുമില്ല, സ്പെയിനിലാണ് ലോകം അവസാനിക്കുന്നത്, ഞങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല എന്നൊരു അവകാശവാദം സ്പെയിൻ വെച്ചു പുലർത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ കൊളംബസ് അമേരിക്ക കണ്ടുപിടിക്കുന്നതിന് മുമ്പ് സ്പെയിൻ രാജവംശത്തിന്റെ രാജമുദ്ര തന്നെ ഹെർക്കുലിയൻ സ്തംഭങ്ങളും അതിന്റെ താഴെഭാഗത്ത് സ്പാനിഷ് ഭാഷയിൽ നേ പ്ലസ് അൾട്ര എന്ന് എഴുതി വെച്ചു. നേ പ്ലസ് അൾട്ര എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇനി അങ്ങോട്ടൊന്നുമില്ല, സ്പെയിനോടുകൂടി എല്ലാം അവസാനിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. സ്പെയിനോടുകൂടി എല്ലാം അവസാനിച്ചു, ഇനി ഒന്നും ഈ ലോകത്തറിയാനില്ല, കണ്ടുപിടിക്കാനില്ല എന്ന അഹങ്കാരത്തോടെ സ്പെയിൻ രാജവംശം നിലനിൽക്കുമ്പോഴാണ് കൊളംബസ് അമേരിക്ക കണ്ടുപിടിക്കുന്നത്. അമേരിക്ക കണ്ടുപിടിച്ചപ്പോൾ സ്പെയിൻ രാജവംശം അവരുടെ രാജമുദ്രയിൽ നിന്ന് നേ പ്ലസ് അൾട്ര എന്നെഴുതിയ വാക്കിൽ നിന്ന് നേ എന്ന് പറയുന്ന വാക്ക് വെട്ടിമാറ്റി പ്ലസ് അൾട്ര എന്നാക്കി, അതിന്റെ അർത്ഥം ഇനി പലതും കണ്ടുപിടിക്കാനുണ്ട് എന്നാക്കി മാറ്റി. ഇനിയൊന്നും അങ്ങോട്ടില്ല എന്ന് വിചാരിച്ചവർ ഒരു രാജ്യം കൂടി കണ്ടുപിടിച്ചപ്പോൾ അവരുടെ ചുവട് മാറ്റി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 19-ാം നൂറ്റാണ്ടിൽ 16-ാം നൂറ്റാണ്ടിലും 19-ാം നൂറ്റാണ്ടിലുമൊക്കെ ലോകത്തിലെ അറിവുണ്ട് എന്ന് അഹങ്കരിച്ചിരുന്ന, വിവരമുണ്ട് എന്ന് അഹങ്കരിച്ച ആളുകളുടെ ഏറ്റവും വലിയ മുദ്രാവാക്യമായിരുന്നു നേ പ്ലസ് അൾട്ര. ഞങ്ങളെല്ലാം കണ്ടുപിടിച്ചു കഴിഞ്ഞു, എല്ലാം അറിഞ്ഞു കഴിഞ്ഞു, ഇനി അറിയാനൊന്നുമില്ല, അറിവിന്റെ പാരമ്പര്യത്തിലേക്ക് ഞങ്ങൾ കടന്നുപോയി എന്ന് അഹങ്കരിച്ച ഒരു സമൂഹം ഈ ലോകത്തുണ്ടാകുമ്പോഴാണ് അതിന്റെ പിന്നീടാണ് മനുഷ്യൻ ചന്ദ്രനിലേക്ക് കാലുകുത്തുന്നതും അഗ്നാകാശ ഗവേഷണങ്ങൾ നടക്കുന്നതും. തങ്ങൾ അറിഞ്ഞതിനേക്കാൾ അറിയാത്തതാണ് കൂടുതലുണ്ട് എന്ന ചിന്ത മനുഷ്യ സമൂഹത്തിന്റെ മുന്നിലേക്ക് ശാസ്ത്രജ്ഞന്മാരുടെ മനസ്സിലോട്ട് കടന്നുവന്നത്. ലോകത്ത് മനുഷ്യനല്ലാത്ത മനുഷ്യേതര സൃഷ്ടിപ്പുകൾ മുഴുവനും, പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു കിടക്കുമ്പോൾ ആകാശവും ഭൂമിയും ആകാശഭൂമികളുടെ ഇടയിലുള്ളതെല്ലാം ഏകനായ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഭൂലോകത്ത് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു വെച്ച എല്ലാം അതൊരു തുരുമ്പാണെങ്കിൽ പോലും ആ തുരുമ്പിന്റെ ഇടയിലും സൃഷ്ടിപ്പിന്റെ ഇടയിലും മനുഷ്യന് നൽകാൻ ഒരു വലിയ സന്ദേശമുണ്ടെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോൾ ഓരോന്നും പഠിക്കും തോറും അറിയും തോറും മനുഷ്യനൊന്നും അറിയാത്തവനാണെന്ന തോന്നലുണ്ടാകുമ്പോൾ വിശുദ്ധമായ ഖുർആൻ ലോകാവസാനവുമായി ബന്ധപ്പെട്ട് പറയുന്ന പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ മാറ്റങ്ങൾ, പ്രാപഞ്ചിക ശക്തികൾക്കുണ്ടാകുന്ന തകർച്ചകൾ, അതുമായുള്ള പഠനത്തിലേക്ക് കടന്നു ചെല്ലാൻ ഇസ്ലാമിക സമൂഹം തയ്യാറാകേണ്ടതുണ്ട്.
സൂര്യൻ ചുരുട്ടപ്പെടുമെന്ന് പറഞ്ഞാൽ ഈ സൂര്യൻ എങ്ങനെയാണ് ചുരുട്ടപ്പെടുന്നത്? നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുന്നത് എന്ന് ഏറ്റവും കൂടുതൽ പഠന മനന നിരീക്ഷണ ഗവേഷണ പരീക്ഷണങ്ങൾ നടത്തേണ്ടത് യഥാർത്ഥത്തിൽ ഇസ്ലാമിക സമൂഹമാണ്. പക്ഷെ എന്തുകൊണ്ടോ അക്കാര്യത്തിൽ നമ്മുടെ സമൂഹം പലപ്പോഴും പിന്നോക്കം പോകുന്നു എന്നത് ഖേദകരമായൊരു വസ്തുതയാണ്. എന്റെ ഇന്നത്തെ പ്രഭാഷണം ആദ്യം ഒരു ഒന്നര മണിക്കൂർ നിങ്ങൾ നന്നായിട്ട് കേട്ട് സഹിച്ചേ പറ്റൂ. കാരണം ഇച്ചിരി ശാസ്ത്രമൊക്കെ വരും. കാരണം അത് പറയാതെ ലോകാവസാനം പറയാൻ വൃത്തിയില്ല. കുഴപ്പമൊന്നുമില്ലല്ലോ. എല്ലാവരും ഏതും കേൾക്കാൻ തയ്യാറായി വന്നവരാ. അത് കഴിഞ്ഞിട്ടേ ഇന്നലെ ആ നിർത്തിയെടുത്തെന്ന് പിന്നെ മലക്കുകൾ മരിക്കുമോ, ജിബ്രീൽ മരിക്കുമോ, ഇസ്രാഫീൽ മരിക്കുമോ എന്നുള്ള ചർച്ചയൊക്കെ വരും. ആദ്യം നമുക്ക് മനസ്സിലാകണം നമ്മൾ ലോകാവസാനത്തിന്റെ അടുത്താണോ. ഈ ആകാശം നമ്മോട് പറയുന്നത് എന്താണ്? നമുക്കെല്ലാവർക്കും അറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിൽ പറയുന്നുണ്ട്, ആകാശത്തെ സൃഷ്ടിച്ചത് ഞാനാ, ഭൂമിയെ സൃഷ്ടിച്ചത് ഞാനാ, ഈ ആകാശ ഭൂമികളുടെ ഇടയിലുള്ളതെല്ലാം സൃഷ്ടിച്ചത് ഞാനാണെന്നല്ല പറയുമ്പോ എന്തിനാണ് അല്ലാഹു ഇതിനെയെല്ലാം സൃഷ്ടിച്ചത്? മനുഷ്യനെ മാത്രം സൃഷ്ടിച്ചാൽ പോരായിരുന്നു, ആകാശം എന്തിനാണ്, ഭൂമി എന്തിനാണ്? അല്ലാഹു തന്നെ പറയുന്നത് കേൾക്കുക, വമാ ഖലഖിന സമാ വല്ല റബ വമാ ബൈനഹുമാ ലഈബീൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിലൂടെ അല്ലാഹു പറയുകയാണ്, വമാ ഖലഖിന സമാ വല്ല റബ, ആകാശത്തെയും ഭൂമിയെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല, ആകാശ ഭൂമികളെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല, ആകാശത്തെയും ഭൂമിയെയും മാത്രമല്ല, ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിൽ ഏതൊക്കെ വസ്തുക്കളുണ്ടോ, കാണാൻ കഴിയുന്ന കാണാൻ കഴിയാത്ത ദൃഷ്ടികൾക്ക് ഗോചരമായ അഗോചരമായ ചേട്ടകളുള്ള നിശ്ചേട്ടകളുള്ള അടക്കമുള്ള അടക്കമില്ലാത്ത അനക്കമുള്ള അനക്കമില്ലാത്ത ഏതൊക്കെ സർവചരാചരങ്ങൾ ഈ ആകാശ ഭൂമികളും അതിന്റെ ഇടയിലുമുണ്ടോ അതിനെ എല്ലാത്തിനെയും ഞാൻ സൃഷ്ടിച്ചതെന്തിനാ? ഞാൻ അതിനെ ഒന്ന് സൃഷ്ടിച്ചിട്ടില്ല. ഒരു വിനോദത്തിന് വേണ്ടി, ഒരു കളിതമാശയ്ക്ക് വേണ്ടി ഞാനിതിനെ സൃഷ്ടിച്ചതല്ല. അല്ലാഹുവിന്റെ ഖുർആൻ നമ്മോട് പറയുകയാണ്, ആകാശം കാണുമ്പോൾ ചിന്തിക്കണേ, ഭൂമി കാണുമ്പോൾ നിങ്ങൾ ചിന്തിക്കണേ, ആകാശ ഭൂമികളെ ഞാൻ സൃഷ്ടിച്ചത് ഒരു വിനോദത്തിന് വേണ്ടിയല്ല, വെറുതെ സമയങ്ങളെയാണല്ല. അല്ലാഹു തന്നെ പറഞ്ഞത് എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഏറാകാശങ്ങളെ സൃഷ്ടിച്ചത് ഞാനാണ്. അല്ലദീ ഖലഖ സമാവാതി വല്ലർളാ ഫീ സിത്തത്തി അയ്യാം, ആകാശത്തെയും ഭൂമിയെയും ഞാൻ സൃഷ്ടിച്ചത് വെറും ആറ് ദിവസം കൊണ്ടാണെന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്, ആകാശ ഭൂമികളെ ഞാൻ സൃഷ്ടിച്ചത് അല്ലദീ ഖലഖ സമാവാതി വല്ലർളാ ഫീ സിത്തത്തി അയ്യാം, ആറ് ദിവസം കൊണ്ടാണ് ഞാൻ ഇതിനെ പടച്ചു തീർത്തത്. എന്തിനാണ് സഹോദരങ്ങളെ ഒന്ന് ചിന്തിക്കേണ്ടതില്ലേ? ചിന്തിക്കാനല്ലേ ഖുർആൻ നമ്മോട് പറഞ്ഞത്? ചിന്തിക്കാത്തവൻ ഏറ്റവും വലിയ മൂഢനാണെന്ന് പറഞ്ഞ ആകാശത്തെക്കുറിച്ച് ചിന്തിക്കാത്തവൻ, ആകാശത്തെക്കുറിച്ച് ചിന്തിക്കാത്തവന്, നമുക്കറിയാമല്ലോ ഖുർആൻ ചിന്തയ്ക്ക് നൽകിയ പ്രാധാന്യം എന്താണ്. രണ്ടരക്കാത്ത് നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി നിന്നാൽ ആ കൈകെട്ടി നിസ്കരിക്കുന്നവൻ സുജൂദിന്റെ സ്ഥലത്തേക്കാണ് നോക്കേണ്ടത്, സുജൂദ് ചെയ്യുന്ന സ്ഥലത്തേക്കാണ് നിസ്കരിക്കുന്നവൻ നോക്കേണ്ടത്. പക്ഷേ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് വേണ്ടി കൈകെട്ടി നിൽക്കുമ്പോ രണ്ടരക്കാത്ത് റബ്ബിന്റെ മുമ്പിൽ നിസ്കരിക്കാൻ പോവുകയാണ്, കൈകെട്ടി നിസ്കരിക്കുമ്പോ മുമ്പിൽ നിൽക്കുന്ന ഇമാം ഓതുകയാണ് അള്ളാഹുവിന്റെ ഖുർആൻ ഓതുകയാണ് മുമ്പിൽ നിൽക്കുന്ന ഇമാം, അവരായ നിങ്ങൾ നോക്കുന്നില്ലേ ഒട്ടകത്തെ എങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്ന്? എവിടെയാണ് നിൽക്കുന്നത്? അള്ളാഹുവിന്റെ മുമ്പിൽ കൈകെട്ടി നിൽക്കുകയാണ്. റസൂലുള്ള പറഞ്ഞു, സുജൂദ് ചെയ്യുന്നിടത്ത് നോക്കണേ, ആ സമയത്ത് നമ്മുടെ മുമ്പിൽ ഒരു ഒട്ടകം വന്ന് നിന്നാൽ നോക്കാൻ പാടില്ല, അവിടേക്ക് നോക്കാൻ പാടില്ല, അവന്റെ നിസ്കാരത്തിന്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകും എന്നിട്ടും ഇമാമോതുകയാണ്. നിങ്ങൾ നോക്കുന്നില്ലയോ ഒറ്റകത്തെ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടതെന്ന് നിങ്ങൾ നോക്കുന്നില്ലയോ? വൈരസമായി കൈബഹുഭിയത്, ഈ ആകാശം എങ്ങനെയാണ് ഉയർത്തപ്പെട്ടതെന്ന് നിങ്ങൾ നോക്കുന്നില്ലയോ? വൈരല്ലറവി കൈവ സുത്തിഹ, ഈ ഭൂമി എങ്ങനെയാണ് വിരിക്കപ്പെട്ടതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ലയോ? അള്ളാഹുവിന്റെ ഖുർആനോട് ചോദിക്കുകയാണ്, വൈലൽ ജിബാലു കൈഫ നുസിബത്, ഈ ഗിരിശൃംഗങ്ങൾ എങ്ങനെയാണ് ആണിയടിച്ചതുപോലെ നാട്ടി നിൽക്കപ്പെടുന്നത്? ഹിമാലയ പർവ്വതത്തെ നിങ്ങൾ ചിന്തിക്കാത്തതെന്ത്? സഹാറ മരുഭൂമി നിങ്ങൾ ചിന്തിക്കാത്തതെന്ത്? ലോകത്തിന്റെ പർവ്വത നിരകങ്ങൾ നിങ്ങൾ ചിന്തിക്കാത്തതെന്ത്? എവിടെയാണ് ഓടുന്നത്? നിസ്കാരത്തിലാണ്. നിസ്കാരത്തിലാണെങ്കിലോ അള്ളയല്ലാതെ മറ്റൊന്നിനെ കുറിച്ച് ചിന്തിക്കാൻ പാടില്ല. അതേ പറയുന്നു, ഒട്ടകത്തെ ചിന്തിക്കാത്തതെന്താ? സഹോദരങ്ങളെ, ചിന്തിക്കുന്നവനേ സത്യം കണ്ടെത്താൻ കഴിയൂ, ചിന്തിക്കുന്നവനെ ഈ ലോകത്തള്ളാനെ കണ്ടെത്താൻ കഴിയൂ. വെറുതെ മസ്തിഷ്കം പോയി എവിടെയെങ്കിലും പണയം വെച്ചാൽ ആരുടെയെങ്കിലും ചിന്തകൾ വാടകക്കെടുത്താൽ, ആരുടെയെങ്കിലും ആശയങ്ങൾ വാടകക്കെടുത്താൽ, ആ വാടകക്കെടുക്കൽ കൊണ്ട് നിനക്ക് അള്ളാനെ കണ്ടെത്താൻ കഴിയില്ല, നിനക്ക് ആഖിറത്തെ കണ്ടെത്താൻ കഴിയില്ല. ചിന്തിക്കാൻ നിനക്ക് കഴിയണം, ചിന്തിക്കാനല്ലയോ ഹൃദയം തന്നത്, കാണാനല്ലയോ നിനക്ക് ഞാൻ കണ്ണു തന്നത്, കേൾക്കാനല്ലയോ നിനക്ക് ഞാൻ കാത് തന്നത്. കേൾക്കാമെന്ന കാതുകൊണ്ട് കേൾക്കേണ്ടത് കേൾക്കാത്തവർ, കാണേണ്ട കണ്ണുകൊണ്ട് കാണേണ്ടത് കാണാത്തവർ, ചിന്തിക്കേണ്ട ഹൃദയം കൊണ്ട് ചിന്തിക്കേണ്ടത് ചിന്തിക്കാത്തവർ, അവരെ നാൽക്കാലികളെക്കാൾ അവർ പഠിച്ചവരാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ ചിന്തിക്കാൻ കഴിയണം നമുക്ക്, ചിന്തിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അകക്കണ്ടുറങ്ങുന്നു നോക്കിക്ക് മൂടാ, ഉൾസാരമോർത്താൽ ഉറങ്ങാമോ കേടാ. അകക്കണ്ടുറന്നു നോക്കിക്ക് മൂടാ, ഉൾസാരമോർത്താൽ ഉറങ്ങാമോ കേടാ. അകക്കുൾ തുറക്കുള്ളടക്കല്ലേ മാടാ, മൂടിട്ടത് മുത്തുണ്ട് കേടാ.
അള്ളാഹുവിന്റെ ഖുർആൻ നമ്മോട് ഏറ്റവും കൂടുതൽ പറഞ്ഞതാ, നിങ്ങൾ ചിന്തിക്കാത്തതെന്താ? ഒന്ന് ചിന്തിക്കണം. ഇനി ഒരു മണിക്കൂർ നമ്മുടെ ചിന്തയുടേതാണ്. ചിന്തിക്കാൻ വേണ്ടി കണ്ണും കാതും തുറന്നിരിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വെറുതെ രാവിലെ എഴുന്നേറ്റു തിന്നു കുടിച്ചു, രാത്രി കടന്നുറങ്ങി, രാവിലെ വീണ്ടും എഴുന്നേറ്റു വീണ്ടും തിന്നു കുടിച്ചു മദിച്ചു രസിച്ചു കുളിച്ചു കഴിച്ചു എല്ലാം കഴിഞ്ഞ് കിടന്നുറങ്ങി, ഇങ്ങനെ ഓരോ ദിവസവും മാറ്റി നടത്താനുള്ളവരാണ് നമ്മൾ. ചിന്തിക്കണ്ടേ കുറച്ചു നേരം പടച്ചവനെ, ഈ ആകാശം എന്തിനാ, ഈ ഭൂമി എന്തിനാ, ഈ സൂര്യൻ എന്തിനാ, രാത്രി എന്തിനാ, പകലെന്തിനാ, ഇത് ചിന്തിക്കണ്ടേ. അള്ളാഹു കണ്ണ് തന്നതും കാത് തന്നതും കൽബ് തന്നതും ചിന്തിക്കാനും കാണാനും കേൾക്കാനും അല്ലേ? ഇത് വെച്ചിട്ട് നമ്മൾ സിനിമാ പാട്ട് മാത്രം കേട്ടാ മതിയോ? ഈ കണ്ണുകൊണ്ട് നമ്മൾ സിനിമ മാത്രം കണ്ടാ മതിയോ? ഈ ഹൃദയം കൊണ്ട് നമ്മൾ കാമുകിയെ കുറിച്ച് മാത്രം ചിന്തിച്ചാ മതിയോ? അതിനുള്ളതാണോ ഇത്? അള്ള ഇത് തന്നതെന്തിനാ? അവനെ കുറിച്ച് ചിന്തിക്കാനല്ലേ? അള്ള ചോദിച്ചില്ലേ, വഫീ അംബുസിക്കും മനുഷ്യ, നിന്റെ ശരീരം അവനാ തുബുസിറു, നീ നോക്കാത്തതെന്താ? വഫീ അംബുസിക്കും, നിന്റെ സ്വന്തം ശരീരമുണ്ടല്ലോ, ആ ശരീരത്തെ അവനാ തുബുസിറു, നീ കാണുന്നില്ലേ? നിനക്ക് രണ്ട് കണ്ണ് തന്നിട്ടുണ്ട്, കണ്ണുകൊണ്ട് നിന്റെ ശരീരത്തെ ഒന്ന് നോക്ക്, എന്നിട്ട് നീ അള്ളാനെ കാണാത്തതെന്താ എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ചോദിച്ചതുപോലെ നമുക്ക് നോക്കാൻ കഴിയണം. 10 ഗ്യാലൻ വെള്ളവും 7 ബാർ സോപ്പുകൾ നിർമ്മിക്കാൻ ആവശ്യമുള്ള കൊഴുപ്പും 9000 പെൻസിലുകൾക്കുള്ളിലെ കാർബണും 2200 തീപ്പെട്ടിക്കോലുകൾക്കുള്ളിലുള്ള ഫോസ്ഫറസും ഒരു സാമാന്യം വലിയ ആണിയിലുള്ളത്ര ഇരുമ്പും ഒരു കോഴിക്കൂട് വെള്ളയടിക്കാൻ ആവശ്യമുള്ള ചുണ്ണാമ്പും ഒരൽപ്പം മഗ്നീഷ്യവും സൾഫറും ശരിയായ അനുപാതത്തിൽ കൂട്ടിക്കുടച്ചാൽ ഒരു മനുഷ്യന്റെ ശരീരം ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് വൈദ്യശാസ്ത്രജ്ഞനായ സർ CEM ജോഡ് പറയുന്നത്. മനുഷ്യന്റെ ശരീരം എന്ന് പറഞ്ഞാൽ ഇത്രയും സാധനമേ ഉള്ളൂ. ഇത്രയും സാധനങ്ങൾ കൂട്ടിച്ചേർത്ത് വെച്ചാൽ ഒരു മനുഷ്യന്റെ ശരീരം നിർമ്മിക്കാം. മനസ്സിലായോ? 10 ഗ്യാലൻ വെള്ളവും 7 ബാർ സോപ്പുകൾ നിർമ്മിക്കാൻ ആവശ്യമുള്ള കൊഴുപ്പും 9000 പെൻസിലുകൾക്കുള്ളിലെ കാർബണും 2200 തീപ്പെട്ടിക്കോലുകൾക്കുള്ളിലുള്ള ഫോസ്ഫറസും ഒരു സാമാന്യ വലിയ ആണിയിലുള്ളത്ര ഇരുമ്പും ഒരു കോഴിക്കൂട് വെള്ളയടിക്കാൻ ആവശ്യമുള്ള ചുണ്ണാമ്പും ഒരൽപ്പം മഗ്നീഷ്യവും സൾഫറും ശരിയായ അനുപാതത്തിൽ കൂട്ടുകൂടത്താൽ ഒരു മനുഷ്യന്റെ ശരീരമുണ്ടാക്കാൻ കഴിയുമെന്ന് ആധുനിക വൈദ്യശാസ്ത്രം കണ്ടുപിടിക്കുമ്പോൾ കഴിയുമെങ്കിൽ എന്താ ഉണ്ടാക്കാൻ കഴിയാത്തത്? സമ്മതിക്കാൻ നമുക്ക് ഇത്രയും അസംസ്കൃത പദാർത്ഥങ്ങൾ കൂട്ടി
കൂട്ടി വെച്ചിട്ട് കണ്ണുള്ള കാതുള്ള കൈയുള്ള കാലുള്ള ഹൃദയമുള്ള പുരികമുള്ള സർവ്വതുമുള്ള ഒരു മനുഷ്യനെ നമുക്ക് സിദ്ധിക്കാം. പക്ഷേ അവന്റെ കാലൊന്ന് ചലിക്കാൻ, അവന്റെ കണ്ണൊന്ന് ഇമവെട്ടാൻ, അവന്റെ പുരികമൊന്ന് വളരാൻ, അവന്റെ നഖമൊന്ന് വളരാൻ, അവന്റെ ശരീരത്തിന് ഒരക്കം സംഭവിക്കാൻ, അവന്റെ മൂക്കിലൂടെ ശ്വാസം താഴേക്ക് പോകാൻ, വെളിയിലോട്ട് പോയ ശ്വാസം അകത്തോട്ടൊന്ന് വലിച്ചെടുക്കാൻ അവന്റെ ശരീരത്തിൽ ഒരു റൂഹ് വേണ്ടേ? ആരാവ് കൊടുക്കുക? ആരാവനൊരു റൂഹ് കൊടുക്കുക?
ويسألونك عن الروح قل الروح من